The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി 22 വ്യാഴം 1199 കുംഭം 9 ദീപികയുടെ എഡിറ്റോറിയൽ. വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്ത് ഈ മനുഷ്യരെ രക്ഷിക്കൂ. വന്യജീവി ആക്രമണത്തിൽ ഭയന്നു കഴിയുന്ന ആദിവാസികളും കർഷകരും ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെത്തിയിരിക്കുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, സർ, ഞങ്ങളെ കൊലക്കി കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലെയും ജനങ്ങൾ ഈ ചോദ്യം ആവർത്തിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി, വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ സർക്കാരുകളെയും കോടതികളെയും തടയുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ അരനൂറ്റാണ്ട് പിന്നിട്ടതും സമകാലിക യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്യാത്തതുമായ ആ നിയമം ഭേദഗതി ചെയ്യാൻ സമയമായില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ മരണ വാറണ്ടായി മാറിയ ഈ നിയമത്തിന്റെ ഭേദഗതിക്ക് പാർലമെന്റിൽ സമയമെടുക്കുമെങ്കിൽ ഒരു ഓർഡിനൻസിലൂടെ ഈ ഗതികെട്ട മനുഷ്യരെ രക്ഷിച്ചുകൂടെ? പരിസ്ഥിതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിന് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയ മിക്ക രാജ്യങ്ങളും നിയമ ഭേദഗതിക്കും പുനർപരിശോധനയ്ക്കും തയ്യാറായി കഴിഞ്ഞു. എണ്ണം പെരുകിയപ്പോൾ ദേശീയ മൃഗങ്ങളെ പോലും വേട്ടയാടി നിയന്ത്രിക്കാൻ അനുമതി നൽകിയ രാജ്യങ്ങളുണ്ട്. കാലാനുസൃതമായ നിയമങ്ങൾ ഭേദഗതി ചെയ്യുക എന്നതല്ലേ ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും അഭികാമ്യം? 2016 മുതൽ 2023 വരെയുള്ള 8 വർഷത്തിനിടെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 909 പേരാണെന്ന് വനം മന്ത്രി ജനുവരി 31 നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കൊല്ലപ്പെട്ട അജീഷും പോളുമൊന്നും ഉൾപ്പെടാത്ത കണക്കാണിത്. തീരാനഷ്ടങ്ങളിൽ മരണം മാത്രമല്ല ഉള്ളത്, 55,838 ആക്രമണങ്ങളിലായി 7,492 പേർക്ക് പരിക്കേറ്റു. അതിൽ എത്രയോ മനുഷ്യരാണ് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത നിലയിലായത്. അവരെ സഹായിക്കേണ്ടതിനാൽ കുടുംബാംഗങ്ങളിൽ പലർക്കും ജോലിക്ക് പോലും പോകാനാവില്ല. വന്യജീവികൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ നഷ്ടസ്വപ്നങ്ങളുടെ ശ്മശാനങ്ങൾ കൂടിയാണ്. 68.44 crore കൃഷിനാശം ഉണ്ടായെന്നാണ് ഔദ്യോഗിക കണക്ക്. യഥാർത്ഥ നഷ്ടം അതിലും എത്രയോ അധികമാണ്. പ്രഹസനമായി നൽകുന്ന നഷ്ടപരിഹാരങ്ങൾ എത്ര പരിമിതമാണ്! അതുതന്നെ കിട്ടാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. വന്യജീവികളെ കാട്ടിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി അനുവദിക്കുന്ന കോടികളിൽ എത്രയാണ് വിവിധ കൈകളിലൂടെ ചോർന്നു പോകുന്നത്! ഒന്നും ഫലം കാണുന്നില്ല. സാധാരണ മരണം പോലെയല്ല ആന ചവിട്ടിയും കടുവ കടിച്ചു കീറിയും കൊല്ലപ്പെട്ട മനുഷ്യർ അനുഭവിച്ച യാതന. അവരുടെ ചിന്ന ഭിന്നമാക്കപ്പെട്ട മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ ഉറ്റവരുടെയും ഉടയവരുടെയും മനസ്സിൽ നിന്നുമായുമോ? ഭയാനകമായൊരു അന്ത്യമാണ് തങ്ങളെയും കാത്തിരിക്കുന്നതെന്ന് കരുതുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാഘാതം എത്ര വലുതാണ്! അതൊക്കെ അനുഭവിച്ചവർക്ക് ഈ ദുരന്തത്തിന്റെ ആഴമറിയൂ. സർക്കാരിനത് വെറും അക്കങ്ങളോ നിയമസഭയിലെയോ പാർലമെന്റിലെയോ ചോദ്യോത്തരങ്ങളോ ആണ്. നിലവിലുള്ള നിയമത്തിന്റെ അതിർത്തിക്കപ്പുറം പോകാനാവാത്ത കോടതികളുടെ നിർവികാരതയും മനുഷ്യരെ കൂടുതൽ നിസ്സഹായരാക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുന്നതിനിടെ ആളുകൾ മരിച്ചു വീഴുകയാണ്. വന്യജീവി സംരക്ഷണ നിയമമാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. കേന്ദ്രം മറ്റൊന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ CPIയിലെ പി സന്തോഷ് കുമാർ 2023 February 8 കേരളത്തിലെ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ മറുപടി, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള വന്യജീവി വേട്ടയാടാനുള്ള അനുമതി നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെന്നാണ്. എങ്കിൽ പിന്നെ ഇത്രയും മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ഇവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും സർക്കാരും എന്തുകൊണ്ടാണ് കയ്യും കെട്ടിയിരിക്കുന്നത്? ആകെ ഒരു നിഗൂഢത കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്നു. വയനാട്ടിലെ ഒരു കുടുംബത്തെ അനാഥമാക്കി കൊന്നു കൊലവിളിച്ചു കാടുകയറിയ ബേലൂർ മഖന എന്ന അപകടകാരിയായ ആനയെ കൊല്ലാതെ മയക്കുവെടി വെച്ച് പിടിക്കാൻ 200 കാട്ടിലൂടെ നടപ്പു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എത്ര ലക്ഷങ്ങളാണ് പൊടിക്കുന്നത്! കൊല്ലപ്പെട്ട മനുഷ്യരും കൊടുത്തിട്ടുള്ള നികുതി പണമല്ലേ ഈ പേക്കൂത്തിനായി മുടക്കുന്നത്! ഈ ജനങ്ങൾ ഇനി എന്തു ചെയ്യണം? അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് ഉൾപ്പെടെ എഴുതിയിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യവാദി ജെയിംസ് ബോവാർഡിന്റെ വാക്കുകൾ കേരളത്തിൽ അറം പറ്റുന്നത് പോലെ തോന്നുന്നു. അത്താഴത്തിന് തിന്നാൻ എന്തുണ്ടെന്നതിനെ കുറിച്ച് 2 ചെന്നായ്ക്കളും ഒരു ആട്ടിൻകുട്ടിയും തർക്കിക്കുന്നതാകരുത് ജനാധിപത്യം എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങളുടെ തർക്കം തുടരുന്നതിനിടെ മനുഷ്യർ മരിച്ചു വീഴുന്നു. ഇനി എത്ര മൃതദേഹങ്ങൾ വേണം ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ? കേന്ദ്രമന്ത്രി, വയനാട് സന്ദർശിച്ച അങ്ങേക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. യഥാർത്ഥ ചോദ്യം ഞങ്ങളെ കൊലക്കി കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതു തന്നെയാണ്. അങ്ങ് ഡൽഹിയിലേക്ക് മടങ്ങും മുമ്പ് കേരളത്തിനൊരു മറുപടി കിട്ടുമോ? എഡിറ്റോറിയൽ.